ജീവശക്തി എന്ന സ്വേച്ഛാധിപതി. ചോദ്യം 72. ശിഷ്യൻ, വികാരങ്ങളുടെ സ്വയം നിർണയശേഷി എന്ന് പറയുന്നത് എന്താണ്? മാസ്റ്റർ, തുല്യ അവസ്ഥയിൽ നിന്ന് ബോധം ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിലേക്ക് ഉണരുമ്പോഴാണ് ബോധം ഭ്രമിക്കുന്നത്. അവബോധവും അനുഭവവും ചേർന്നാണ് ഈ ഭ്രമത്തെ വികാരങ്ങളായി മാറ്റുന്നത്. ദേഹത്തിൽ ബോധം ഉണരുന്നതായും ദേഹത്തിന്റെ സഹജവാസനകൾ തന്റെ സ്വന്തം വാസനകളാണെന്നും ബോധം ധരിക്കുന്നതായും തോന്നുന്നു. ഈ സഹജവാസനകൾ സ്വയം പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇവയുടെ സ്വയം പ്രവർത്തനത്തെ അവബോധം തിരിച്ചറിയുകയും ഓർമ്മയുടെ തുടർച്ച കൊണ്ട് ഒരു സംഭവമായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവ നന്മതിന്മ, പാപം പുണ്യം, നീതി അനീതി എന്നിവയുടെ വിവിധ സംഭവങ്ങളായി ഭ്രമിക്കുന്നു. അതിനാൽ സഹജവാസനകളുടെ സ്വയം പ്രവർത്തന ശക്തി വികാരങ്ങൾക്കും ഉള്ളതായി തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായാലും അത് ചെയ്യാൻ കഴിയാതാകുന്നതും, ചില കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞാലും ചെയ്തു പോകുന്നതും. ഇത് വികാരങ്ങളുടെ സ്വയം നിർണയശേഷിക്ക് ഉദാഹരണമാണ്. ഈ അവസ്ഥയെയാണ് നാം ദുശ്ശാഠ്യം, പിടിവാശി, അഹങ്കാരം എന്നെല്ലാം വിളിക്കുന്നത്. ദേഷ്യപ്പെടരുത് എന്ന് വിചാരിച്ചാൽ ദേഷ്യപ്പെട്ടു പോകുന്നതും, ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചാൽ ദേഷ്യപ്പെടാൻ പറ്റാതെ പോകുന്നതും വികാരങ്ങളുടെ സ്വയം നിർണയശേഷി കൊണ്ടാണ്. നാം നമ്മെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോഴും അശ്രദ്ധയിൽ നിൽക്കുമ്പോഴും മാത്രമേ വികാരങ്ങൾക്ക് സ്വയം നിർണയത്വം പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ. കാരണം അശ്രദ്ധയിൽ സഹജവാസനകൾ തനിയെ പ്രവർത്തിക്കും. എന്നാൽ ശ്രദ്ധിച്ചാൽ അവയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ അനുവാദം വേണ്ടിവരും. അതിനാൽ എല്ലാ തിന്മകളും അനീതിയും പാപവുമെല്ലാം അശ്രദ്ധയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അശ്രദ്ധയിൽ മാത്രമേ വികാരങ്ങൾക്ക് സ്വയം നിർണയശേഷി ഉണ്ടാവുകയുള്ളൂ. കുറച്ച് പണം മിച്ചമായി കയ്യിൽ ഇരുന്നാൽ അതിനൊരു ചെലവ് കണ്ടുപിടിക്കുന്നതിലും, പിശുക്കൊണ്ട് മിച്ചം വയ്ക്കുന്ന പണം നിലനിൽപ്പിന്റെ ആവശ്യങ്ങൾക്ക് പോലും ചിലവഴിക്കാതിരിക്കുന്നതും വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷി കൊണ്ടാണ്. ആഗ്രഹങ്ങൾ ജനനം മുതൽ മരണം വരെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നശ്വരമായ വസ്തുക്കൾക്കും ജീവനും വേണ്ടി യുദ്ധം ചെയ്യുന്നതും കടക്കാരനാകുന്നതും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷി കൊണ്ടാണ്. സമ്പത്തുകൊണ്ട് സമ്പന്നമായ രാഷ്ട്രങ്ങളും കുടുംബങ്ങളും അരാജകത്വത്തിലും കടക്കെണിയിലും അധപ്പതിക്കുന്നത് അവരുടെ വികാരങ്ങളുടെ സ്വയം നിർണയത്വം കൊണ്ടാണ്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ തന്നെ തന്നെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്ന ബോധശാസ്ത്ര സ്കൂളുകൾ സ്ഥാപിക്കണം. ചോദ്യം 73. ശിഷ്യൻ, ബോധത്തിൽ ഉയർന്നാൽ മാത്രമേ ജാഗ്രതയിൽ നിന്നും തുരിയാവസ്ഥയിലേക്ക് ഉണരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ജാഗ്രത് എന്ന് പറയുന്നത് തന്നെ ഉണർന്ന അവസ്ഥയാണ്. അതിൽ നിന്നും വീണ്ടും എങ്ങനെ ഉണരാൻ കഴിയും? മാസ്റ്റർ, അദ്വൈതാനുഭവം അഥവാ തുരിയം അഥവാ ബോധവും ദേഹവും രണ്ടാണെന്ന ഉയർന്ന ബോധാവസ്ഥയിൽ എത്തിയപ്പോഴാണ് ജാഗ്രത് സ്വപ്നത്തിന് സമാനമായ ഭ്രമമാണെന്നും അതിൽ നിന്നും വീണ്ടും ഉണരാൻ കഴിയുമെന്നും എനിക്ക് മനസ്സിലായത്. ജാഗ്രത് ഞാൻ കടന്നു വന്ന വഴിയും തുരിയം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബോധാവസ്ഥയുമാണ്. മസ്തിഷ്കത്തിന് ഇവ രണ്ടുമായി കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് ഇപ്പോഴത്തെ അനുഭവം എന്നെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ബോധം തിരിച്ചറിവ് എന്ന ലിങ്കായി മസ്തിഷ്കത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നും, ദേഹത്തിന്റെ മരണം കൊണ്ട് ഈ ലിങ്ക് വിട്ടുപോവുകയില്ല എന്നും, പുതിയ ദേഹങ്ങളിൽ വീണ്ടും ലിങ്ക് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുമെന്നും എനിക്ക് പറയേണ്ടി വന്നത്. വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് രൂപം കൊണ്ട വ്യക്തിബോധം അഥവാ ആത്മാവെന്ന ഈ വിശ്വമനസിന്റെ മരണമില്ലായ്മയാണ് ആത്മീയ അന്വേഷണത്തിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒന്നാമത്തെ കാര്യം. തിരഞ്ഞെടുപ്പ് നിഷേധിക്കപ്പെട്ട് ഏതു ദേഹം സ്വീകരിക്കേണ്ടി വരുമെന്നത് ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ രഹസ്യം എന്തെന്ന് അറിയേണ്ടത് എന്റെ ശക്തമായ ആവശ്യമായി മാറിയത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ജാഗ്രതയിൽ നിന്ന് ഉണർന്ന് അദ്വൈതാനുഭവത്തിൽ എത്തിയപ്പോഴാണ് സൃഷ്ടിയുടെ രഹസ്യം എനിക്ക് ബോധ്യപ്പെട്ടത്. ഉറക്കം ഉണരുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമല്ല എന്ന് അനുഭവപ്പെടുന്നത് പോലെയാണ് അദ്വൈത അനുഭവത്തിൽ ജാഗ്രത് യാഥാർത്ഥ്യമല്ല എന്ന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ജാഗ്രത് താഴ്ന്ന ബോധമാണെന്നും അതിനേക്കാൾ ഉയർന്ന മറ്റൊരു ബോധതലം ഉണ്ടെന്നും എനിക്ക് പറയേണ്ടി വന്നത്. ആ ബോധതലത്തെ ഒരു പേരുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് വേദാന്തത്തിൽ നിന്ന് തുരിയം എന്ന പദം കടമെടുത്തത്. എന്നാൽ വേദാന്തത്തിൽ തുരിയത്തിന് നൽകിയ അർത്ഥമല്ല ബോധശാസ്ത്രത്തിൽ തുരിയത്തിന് നൽകിയിരിക്കുന്നത്. നിനക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിനാണ് അത്തരം ഒരു പേര് സ്വീകരിച്ചത്. ഞാൻ എന്ന അഹങ്കാരവും എന്റേത് എന്ന മമതാബന്ധങ്ങളുടെ അനുഭവങ്ങളുമായിരുന്നു എന്നെ ജാഗ്രത് ഉണർവാണെന്ന് തോന്നിപ്പിച്ചത്. നശ്വരമായ ഈ രണ്ടനുഭവങ്ങളും ഉപേക്ഷിച്ചാൽ ആർക്കും തുരിയത്തിലേക്ക് ഉണരാനുള്ള സാധ്യത ലഭിക്കും. തുരിയത്തിലെ സങ്കല്പങ്ങളാണ് ജാഗ്രത്തിന് കാരണം. ജാഗ്രത്തിലെ സങ്കല്പങ്ങളാണ് സ്വപ്നത്തിന് കാരണം. സങ്കല്പങ്ങൾ താൽക്കാലികമായി അപ്രത്യക്ഷമാകുന്നതാണ് നിദ്ര. ജാഗ്രത്തിനെ നിലനിർത്തുവാൻ ആവശ്യമായ മിസ്റ്റിക് ഊർജം ശേഖരിക്കുന്ന ബോധാവസ്ഥയാണ് നിദ്ര. ശക്തമായ വേദനയോ ദുഃഖമോ സന്തോഷമോ വരുമ്പോൾ ഉറക്കവും സ്വപ്നവും നഷ്ടപ്പെട്ടു പോകുന്നത് ഇവ ജാഗ്രത്തിനോളം യാഥാർത്ഥ്യമല്ല എന്നും തെളിയിക്കുന്നു. അതായത് സ്വപ്നവും നിദ്രയും ബോധത്തിന്റെ സ്വതന്ത്രമായ അവസ്ഥകളല്ല എന്നർത്ഥം. നിദ്രയും സ്വപ്നവും ഇല്ലെങ്കിലും ജീവൻ നിലനിൽക്കും, എന്നാൽ അത് ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കുമെന്ന് മാത്രം. ബോധത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് സ്വന്തം വ്യക്തിത്വത്തെ പോലും മറന്നുപോകുന്ന ഉറക്കം. ആദ്യം ഉറക്കം ഉണരുന്നത് സ്വപ്നത്തിലേക്കാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാത്ത സ്വപ്നാനുഭവത്തിന് യാഥാർത്ഥ്യാനുഭവവും വ്യക്തതയും കുറവായിരിക്കും. സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്കുണരുമ്പോൾ സ്വപ്നത്തിലെ പ്രപഞ്ചവും ദേഹവും ജീവനുമെല്ലാം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അദ്വൈതാനുഭവത്തിൽ എത്തുമ്പോൾ അഥവാ ജനന മരണ ഭ്രമങ്ങളിൽ നിന്നുണരുമ്പോൾ ജാഗ്രതയിലെ പ്രപഞ്ചവും ജീവനും ദേഹവും എല്ലാം സ്ഥലകാലത്തിൽ ഉണ്ടായി നിലനിന്നു മറയുന്ന ഭ്രമങ്ങളാണെന്ന് അഥവാ നശ്വരമെന്ന അനുഭവം ഉണ്ടാകുന്നത്. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ സ്വപ്നലോകം ഇല്ലാത്തതാണെന്ന് അറിയുന്നത് പോലെ ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ ഭ്രമലോകം ഇല്ലാതാകുകയില്ല. അങ്ങനെ ഇല്ലാതാകണമെങ്കിൽ ഉണരുന്ന നിമിഷം ബോധം ബുദ്ധിയുമായുള്ള ലിങ്ക് വിടണം. അങ്ങനെ സംഭവിക്കുക സാധ്യമല്ല. കാരണം ബോധമല്ല ലിങ്ക് സ്ഥാപിച്ചത്, മറിച്ച് മനുഷ്യന്റെ പ്രത്യേക തരത്തിലുള്ള മസ്തിഷ്കം ബോധത്തെ ലിങ്കായി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനാൽ മസ്തിഷ്കത്തിന് കേടുവരികയോ നശിക്കുകയോ ചെയ്താലേ ലിങ്ക് ഇല്ലാതാകുകയുള്ളൂ. ബ്രഹ്മലോകം തോന്നലല്ല, വ്യത്യസ്ത പരിണാമ ദൈർഘ്യമുള്ള വസ്തുക്കളും ജീവനും കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അതിനാൽ ദേഹം മരിക്കുമ്പോൾ മാത്രമേ ബ്രഹ്മലോകത്തിന് ഇല്ലാതാകാൻ കഴിയുകയുള്ളൂ. തുരിയ അനുഭവത്തിൽ എത്തുന്നതോടെ വ്യക്തിബോധം അഖണ്ഡ നിശ്ചല നിസ്സംഗ പരമാനന്ദം എന്ന ഏകബോധമായി മാറുകയും ആ ബോധത്തിൽ ആരോപിക്കപ്പെട്ട സങ്കല്പങ്ങളാണ് പ്രപഞ്ചത്തെയും ജീവനെയും സ്വന്തം ദേഹത്തെയും ബ്രഹ്മരൂപത്തിൽ അഥവാ പരിണാമരൂപത്തിൽ സൃഷ്ടിച്ചെന്ന് അനുഭവപ്പെടുകയുള്ളൂ. ഈ അനുഭവത്തിൽ മാത്രമേ അദ്വൈതാനുഭവം നിലനിൽക്കുകയുള്ളൂ. ദേഹം മരിക്കുന്നതോടെ ഈ അനുഭവവും നഷ്ടപ്പെടുന്നു. പിന്നീടൊരിക്കലും സങ്കല്പങ്ങൾ ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുകയില്ല. ഇതാണ് യഥാർത്ഥ മോക്ഷം. അധ്യായം 14. മോക്ഷം എന്ന ഉണർവ് അഥവാ യഥാർത്ഥ ബോധോദയം. ചോദ്യം 74. ശിഷ്യൻ: സ്വപ്നത്തിൽ വേദന കൊണ്ട് വാവിട്ട് കരയുന്ന ഒരാളെ തട്ടിയാൽ അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണരും. അയാളുടെ വേദനയും അപ്രത്യക്ഷമാകും. അതുപോലെ ജാഗ്രത്തിൽ വേദന കൊണ്ട് കരയുന്ന ഒരാളെ തട്ടിയതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ വേദനയും ദുഃഖവും ഇല്ലാതാവുകയില്ല, തുരിയത്തിലേക്ക് ഉണരുകയുമില്ല. അതെന്തുകൊണ്ടാണ്? അതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ബോധശാസ്ത്രത്തിലുണ്ടോ? മാസ്റ്റർ: സ്വപ്നം കണ്ടുകൊണ്ട് കരയുന്ന ഒരാളെ കേൾക്കാനും കാണാനും ജാഗ്രത് എന്ന ബോധാവസ്ഥയിൽ മറ്റൊരാൾ ഉണ്ട്. അതുമല്ലെങ്കിൽ വേദനയുടെ കാഠിന്യം കൊണ്ട് അയാൾ സ്വയം ഉണരും. എന്നാൽ തുരിയത്തിൽ രണ്ടാമതൊരാൾ ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന ആളെയാണ് നാം ഗുരു എന്ന് വിളിക്കുന്നത്. ശ്രീബുദ്ധനെ പോലെയുള്ള ഗുരുക്കന്മാർ ജാഗ്രത് എന്ന ഭ്രമം സത്യമെന്ന് വിശ്വസിച്ച് കരയുന്നവരെ തട്ടിയുണർത്താനാണ് 40 വർഷക്കാലം ജീവിച്ചത്. എന്നാൽ ഉണർന്നത് മഹാകശ്യപ് എന്ന ഒരേ ഒരു ശിഷ്യൻ മാത്രമാണ്. എത്ര തട്ടിയാലും ഞാൻ ഉണരില്ല എന്ന ധാർഷ്ട്യമാണ് വികാരാനുഭവങ്ങൾ മനുഷ്യന് നൽകുന്നത്. കഠിനമായ വേദനയും മാനസിക ദുഃഖവും ഞങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കിക്കൊള്ളാമെന്നും തീരെ സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് താൽക്കാലികമായി വേദനയെ പരിഹരിക്കാം എന്നുമാണ് പലരും ചിന്തിക്കുന്നത്. മറ്റൊരു കൂട്ടർ തങ്ങൾക്ക് ഒരേ ഒരു ജന്മമേ ഉള്ളൂവെന്നും അതിലുള്ള ദുഃഖവും വേദനയും ക്ഷമയോടെ സഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്താൽ അന്ത്യനാളിൽ മോക്ഷം കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വികാരങ്ങളുടെ നൈമിഷിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എത്ര ആയിരം ജന്മങ്ങൾ വേദനയും ദുഃഖവും ന്യായീകരിക്കുവാനും അനുഭവിക്കുവാനും തയ്യാറാണെന്നാണ് ലോകജനത ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ നിന്ന് ഉണർത്താൻ അല്പം ബലമെങ്കിലും ആവശ്യമാണ്. എന്നാൽ ജാഗ്രതയിൽ നിന്ന് ഉണരാൻ അതുപോലും ആവശ്യമില്ല. ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കുന്ന നിലനിൽപ്പിന്റെ ശാരീരിക മാനസിക വേദനകളും നശ്വരതയും എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജാഗ്രതയിൽ നിന്നും ഒരു ഉണർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കാത്തതും അതിനുവേണ്ടി പരിശ്രമിക്കാത്തതും വികാരങ്ങൾ നൽകുന്ന നൈമിഷികമായ സുഖവും സന്തോഷവും യാഥാർത്ഥ്യാനുഭവമാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരാൾ ഉണർത്തിയാലും ഉണരാത്തതിനും സ്വയം ഉണരാൻ കൂട്ടാക്കാത്തതിനും കാരണം ഇതാണ്. അജ്ഞാനവും വിശ്വാസമില്ലായ്മയുമാണ് മോക്ഷം ലഭിക്കുന്നതിനുള്ള തടസ്സമെന്ന് വേദാന്തങ്ങളും സെമിറ്റിക് മതങ്ങളും വെറുതെ നുണ പറയുകയാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതിനേക്കാൾ എത്രയോ നിസ്സാരമാണ് ജാഗ്രതയിൽ നിന്ന് ഉണരാൻ. നിഴലിനെ ഇല്ലാതാക്കാൻ നിഴലിലേക്ക് പ്രകാശമടിക്കുന്നത് പോലെയും നിഴലിന് കാരണമായ പ്രകാശത്തെയോ വസ്തുവിനെയോ ഇല്ലാതാക്കുന്നത് പോലെയും നിസ്സാരമായ കാര്യമാണിത്. അതല്ലാതെ മറ്റെന്ത് ചെയ്താലും നിഴലിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. മോക്ഷത്തിലേക്കുണരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം അതിന് ഒരു മാർഗവും ആവശ്യമില്ല. നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും നിലനിൽപ്പ് യാഥാർത്ഥ്യമാണെന്ന് ധരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി ദുഃഖവും വേദനയും ഉണ്ടാകുമെന്നും നിലനിൽക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ അഥവാ നിലനിൽപ്പ് യാഥാർത്ഥ്യമല്ല എന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി മോക്ഷാനുഭവം ഉണ്ടാകുമെന്നതുമാണ് അതിന്റെ നിയമം. മനുഷ്യന്റെ വേദനയും ദുഃഖവും വലിയ പ്രശ്നങ്ങളായി കണ്ട് മുതലക്കണ്ണുനീർ ഒഴുക്കുന്നതും ആഗോള വ്യാപകമായി നടത്തുന്ന എല്ലാ ബോധവൽക്കരണങ്ങളും വെറും പ്രഹസനങ്ങളാണ് എന്ന് അത് സംഘടിപ്പിക്കുന്നവനും കേൾക്കുന്നവനും അറിയാം. നശ്വരമായ വസ്തുക്കളും വ്യക്തികളും തന്റെ സ്വന്തമാകണമെന്നും തനിക്ക് സ്വന്തമാക്കണമെന്നും വിചാരിക്കുമ്പോൾ മാത്രമാണ് ശരീരം പീഡിപ്പിക്കപ്പെടുന്നതും ദുഃഖം ഉണ്ടാകുന്നതും. അതിനാൽ ഈ ദുഃഖവും വേദനയും പരിഹരിക്കാൻ നശ്വരതാബോധം പഠിപ്പിക്കുന്ന സ്കൂളുകൾ സ്ഥാപിച്ചാൽ മതി. ബോധം ഉയർന്ന് തുരിയാവസ്ഥയിലേക്ക് ഉണർന്നവനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ താനുണ്ടാക്കുന്നതും മറ്റുള്ളവരുമായി വികാരങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ തനിക്കുണ്ടാകുന്നതുമായ പ്രശ്നങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ല. ചോദ്യം 75. ശിഷ്യൻ: തുരിയത്തിലേക്ക് പൂർണമായി ഉണർന്നവന് പിന്നീടൊരിക്കലും ജാഗ്രതയിലേക്ക് ഉണരാൻ സാധ്യമല്ലേ? മാസ്റ്റർ: നീന്തൽ അഭ്യസിച്ചവന് മുങ്ങിച്ചാകാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തുരിയത്തിലേക്ക് ഉണർന്നവന് പിന്നീടൊരിക്കലും ജാഗ്രതയിലേക്ക് ഉണരാൻ സാധ്യമല്ല. കാരണം ഉയർന്ന ബോധാനുഭവം അഥവാ അഖണ്ഡ നിശ്ചല നിസ്സംഗത അനന്തമായ പരമാനന്ദമാണ്. ഭ്രമം നശ്വരമാണെന്ന് അനുഭവിച്ചവന് ദുഃഖവും വേദനയും ജനന മരണങ്ങളും ഉള്ള ബ്രഹ്മാനുഭവത്തിലേക്ക് ഉണരാൻ കഴിയില്ല. പറുദീസയിൽ നിന്നും ആരെങ്കിലും ആളിക്കത്തുന്ന നരകത്തിലേക്ക് പോകുമോ? അങ്ങനെ പോകണമെന്ന് സങ്കല്പിക്കാൻ കൂടി കഴിയുകയില്ല. കഠിനമായ ദുഃഖവും വേദനയും ഉണ്ടാകുമ്പോൾ ഒന്നുറങ്ങിയാൽ മതിയായിരുന്നുവെന്ന് ചിന്തിക്കാത്ത ആരും ഉണ്ടാകുകയില്ല. ഉറക്കം സ്വയം ഉണ്ടാക്കാനും അതിൽ നമുക്കിഷ്ടമുള്ളത്ര സമയം നിലനിൽക്കാനും ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ ഉറക്കമരുന്നുകൾ കുത്തിവയ്ക്കുന്നത്. വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ നൽകുന്ന ദുഃഖവും ബ്രഹ്മാനുഭവം നൽകുന്ന വേദനയും അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെടുകയും അവയിൽ നിന്ന് താൽക്കാലികമായോ എന്നേക്കുമായോ രക്ഷപ്പെടാനുള്ള മാർഗം അറിയാതിരിക്കുകയും ചെയ്താൽ അത്തരം ഭ്രമത്തിൽ നിന്നുണർന്നവൻ പിന്നീട് ആ ഭ്രമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയില്ല എന്നത് യുക്തിയല്ലേ? തുര്യത്തിലേക്ക് പൂർണമായി ഉണർന്നവൻ ആ അവസ്ഥയെ മരണം വരെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മരണസമയത്ത് നിസ്സംഗനായി മരിക്കുകയും ചെയ്യും. ആ മരണം യാഥാർത്ഥ്യമല്ല എന്ന് അയാൾ അറിയുന്നു. അതിനാൽ അയാൾക്ക് ജനനമെന്ന ഭ്രമത്തിലേക്ക് പിന്നീടൊരിക്കലും ഉണരാൻ കഴിയുകയില്ല. അതാണ് അതിന്റെ ശാസ്ത്രീയത.